നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കോവിഡ് വാക്സിനെ കുറിച്ചുള്ള ഓസ്ട്രേലിയൻ സർക്കാർ നിർദ്ദേശങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ആസ്ട്രസെനക്ക വാക്സിൻ സ്വീകരിക്കാൻ ആശങ്കയുണ്ടോ? ഇതേക്കുറിച്ചറിയാൻ ചില ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളം സംസാരിച്ചു. കൂടാതെ കോവിഡ് വാക്സിൻ വിതരണത്തിൽ പങ്കുവഹിക്കുന്ന ഒരു GP ഉപദേശവും കേൾക്കാം. നമസ്കാരം, SBS മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റുമായി ഞാൻ സൽവി മനീഷ്. ഓസ്ട്രേലിയയിൽ കോവിഡ് വാക്സിനേഷൻ പദ്ധതി പുരോഗമിക്കുകയാണ്. തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നൽകിയ ആസ്ട്രസെനക്ക വാക്സിനും ഫൈസർ വാക്സിനുമാണ് രാജ്യത്ത് വിതരണം ചെയ്യുന്നത്. GP ക്ലിനിക്കുകൾ വഴിയും വാക്സിനേഷൻ ഹബ്ബുകൾ വഴിയുമെല്ലാം വാക്സിൻ വിതരണം പുരോഗമിക്കുമ്പോൾ വാക്സിനേഷൻ സ്വീകരിക്കാൻ മടിക്കുകയാണ് പലരും. ചിലർക്ക് ആശങ്കയാണെങ്കിൽ മറ്റു ചിലർക്ക് സർക്കാർ ഇടയ്ക്കിടെ മാറ്റുന്ന നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. ഫൈസർ വാക്സിനും ആസ്ട്രസെനക്ക വാക്സിനും സ്വീകരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ നിരവധി തവണയാണ് സർക്കാർ മാറ്റങ്ങൾ വരുത്തിയത്. ഇനിയും പ്രായപരിധിയിൽ മാറ്റം വരുത്തിയാൽ രണ്ടാം ഡോസ് ഏത് സ്വീകരിക്കണമെന്ന ആശയക്കുഴപ്പമാണ് സിഡ്നിയിലുള്ള റിയ റാണി ബിജുവിന്.
ഏജ് മാറ്റുമ്പോൾ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പം ഫൈസർ ഒരു ഡോസ് എടുത്ത ഒരാൾക്ക് വീണ്ടും അതിന് സെക്കൻഡ് ഡോസിന്റെ ടൈമിൽ ആവുമ്പോഴത്തേക്ക് തന്നെ ചില ഫൈസറിന്റെ അവൈലബിലിറ്റി ഉണ്ടാകുമോ, ആ ഒരു ഇഷ്യൂവിൽ ഒരു കൺസേൺ ഉണ്ട്. ചിലപ്പോ അപ്പോഴത്തേക്ക് ഇനി ഏജ് ഗ്രൂപ്പ് അവർ ചേഞ്ച് ചെയ്താൽ വീണ്ടും ഇനി ആസ്ട്രസെനിക്കയുടെ ഇതിലാകുമോ? അപ്പോ അങ്ങനെ ആസ്ട്രസെനിക്ക മാത്രമേ സെക്കൻഡ് ഡോസിന്റെ ടൈം ആവുമ്പോൾ കിട്ടത്തുള്ളൂ എങ്കിൽ എന്ത് ചെയ്യും എന്നൊരു കൺസേൺ ഉണ്ട്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ തന്നെ ഏജ് ഗ്രൂപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അറിയില്ല. പക്ഷെ കൂടുതലും ഇപ്പം ആസ്ട്രസെനിക്ക എല്ലാ GP മാരുടെ അടുത്തും ഇപ്പൊ ഈവൻ ഫാർമസിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആസ്ട്രസെനിക്ക എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഫൈസറിന്റെ ഒരു ഡോസ് എടുത്ത ആൾക്ക് ഇപ്പൊ സെക്കൻഡ് ഡോസ് എടുക്കേണ്ട ടൈം ആവുമ്പോ ആസ്ട്രസെനിക്ക മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യും എന്നറിയില്ല.
പലതവണ നിർദ്ദേശങ്ങൾ സർക്കാർ മാറ്റം വരുത്തുമ്പോൾ സർക്കാരിന് പോലും ഇതിൽ വ്യക്തമായ ധാരണയില്ലേ എന്ന ചിന്തയാണ് മെൽബണിലുള്ള ടീന ഫിലിപ്പിന്.
അതെ, എനിക്ക് ആ ഫീല് വരുന്നുണ്ട്, ആ കൺഫ്യൂഷനും വരുന്നുണ്ട്. ചിലപ്പോൾ തോന്നാറുണ്ട് ഇവർക്ക് അറിയാവോ ഇവർ പറയുന്നത് ശരിയാണോ, ഡു ദേ ഈവൻ നോ വാട്ട് ദേ ആർ ഡൂയിങ്. ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും വരാറുണ്ട്. പക്ഷേ നമുക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവർക്കും അറിയത്തില്ല. അവരിപ്പോഴും ഓരോന്ന് പഠിച്ച് ഇപ്പൊ ആദ്യം അവർ പഠിച്ചിട്ട് പറയും, ഓക്കെ എന്നാ 60 കുറവുള്ളവർ എടുത്താൽ മതി, അത് കഴിഞ്ഞ് കുറച്ച് പറയും 50-60 എടുക്കരുത്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത് ശരിക്കും ഒരു കൺഫ്യൂഷൻ ഉളവാക്കുന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് എന്റെ മെയിൻ റീസൺ ഞാൻ ഫൈസർ വാക്സിൻ എടുക്കാൻ തീരുമാനിച്ചത്.
സർക്കാരിന്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഏത് വാക്സിൻ എടുക്കണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി സിഡ്നിയിലുള്ള പത്മകുമാർ ബാലചന്ദ്രൻ പറയുന്നു.
ആക്ച്വലി നമുക്ക് ഇപ്പൊ റിസ്ക് കുറവുള്ളത് ഫൈസർ ആണെന്നാണല്ലോ പൊതുവെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഫൈസർ ആയിരുന്നു താല്പര്യം. അപ്പൊ ഇപ്പൊ ഒരു കൺഫ്യൂഷനിലാണ് ഏത് വേണോ എന്നുള്ളത്. അതായത് നമ്മളിപ്പോ ന്യൂസില് ക്യൂൻസ്ലാൻഡ് ഹെൽത്ത് ഓഫീസർ പറയുന്നു അവരെ സജസ്റ്റ് ചെയ്യില്ല ആസ്ട്രസെനിക്ക എടുക്കാൻ, കണ്ടു. അപ്പൊ അതാണ് ഒരു ഇത്. ഞാൻ ലാസ്റ്റ് ടൈം ചെക്ക് ചെയ്തപ്പോഴും അവിടെ വെബ്സൈറ്റിൽ 40 ആണ് വാക്സിൻ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. 40 താഴെയുള്ളവർക്ക് രജിസ്ട്രേഷൻ ആണ് ഇപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആസ്ട്രസെനിക്ക വേണോ, ഐ മീൻ ആ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ നമ്മൾ രണ്ടിലും. 40 അവരുടെ ഗവൺമെന്റ് ഇനിയിപ്പോ നമ്മുടെ ഏജ് ഗ്രൂപ്പുകാർക്ക് വെബ്സൈറ്റിൽ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നിടം വരെ വെയിറ്റ് ചെയ്യണോ?
ഇതേ അഭിപ്രായമാണ് മെൽബണിലുള്ള തങ്കു ലിജിലിനും.
നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഇത്രയും വൈകിയതും. ഏതെടുക്കണം എന്നുള്ളൊരു ഒരു സോളിഡ് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല. കൺഫ്യൂഷൻ ഏതെടുക്കണം എന്നുള്ളത് തന്നെയാണ് മെയിൻ കൺഫ്യൂഷൻ. രണ്ട് വാക്സിൻ ഉണ്ട്, ഒബ്വിയസ്ലി അത് നമ്മൾ ചൂസ് ചെയ്യണല്ലോ. അപ്പം അങ്ങനെ അതായിരുന്നു മെയിൻ കൺഫ്യൂഷൻ. ഒരു വൈറസിന് രണ്ട് ടൈപ്പ് വാക്സിൻ, അങ്ങനെ ഓർണത്തിന് പ്രോബ്ലംസ്, ഓർണത്തിനും എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ. സോ അത് നല്ലൊരു കൺഫ്യൂസിംഗ് സിറ്റുവേഷൻ ആയിരുന്നു.
ഇതിനു പുറമെ ആസ്ട്രസെനക്ക വാക്സിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വാക്സിൻ സ്വീകരിക്കാൻ ആശങ്കയും ഒപ്പം അത് തിരഞ്ഞെടുക്കാൻ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതായി റിയ പറയുന്നു.
ഞാൻ ഇതുവരെ വാക്സിനേഷൻ എടുത്തിട്ടില്ല. വാക്സിനേഷന് വേണ്ടിയിട്ട് സെപ്റ്റംബറിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. അപ്പൊ പ്രഗ്നൻസി സമയത്ത് എടുക്കുന്നത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഇതുവരെ എടുത്തിട്ടില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ എടുക്കാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുടെ തുടക്കം തൊട്ടേ ഫൈസറിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രഗ്നൻസി ഇഷ്യൂ കാരണം പ്രഗ്നൻസിയിൽ എടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നു, പക്ഷെ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ലായിരുന്നു. കാര്യം പ്രഗ്നൻസിയിൽ ആരും എടുക്കണ്ട എന്ന് തന്നെയാ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരുന്നത്. പിന്നെ ഒരു ഒരു മാസം മുമ്പ് എന്തോ ആണ് പ്രഗ്നൻസിയിൽ എടുക്കാം, ഫൈസർ എടുക്കാം, കുഴപ്പമില്ല എന്ന് അറിയിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഇനിയും ഡെലിവറിക്ക് അധികം നാളില്ലാത്തത് കൊണ്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചു. ഓഫ് കോഴ്സ് ഫൈസർ പ്രിഫർ ചെയ്താണ്. ആസ്ട്രസിനിക്ക കുറച്ച് പേരൊക്കെ മരിച്ചത് കൊണ്ടൊക്കെ ഒരു ടെൻഷനുണ്ട്. മറ്റേ ബ്ലഡ് ക്ലോട്ടിന്റെ ഇഷ്യൂ വന്ന് കുറെ മരണങ്ങളൊക്കെ നടന്നത് കൊണ്ട് ആസ്ട്രസിനിക്ക എടുക്കാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഫൈസറിന്റെ ഇതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഫൈസറിന്റെ അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്ത് ബുക്ക് ചെയ്തത്.
ഇതേ ആശങ്ക തന്നെയാണ് മറ്റുള്ളവർക്കും. ഇതേക്കുറിച്ച് ടീന ഫിലിപ്പും പത്മകുമാർ ബാലചന്ദ്രനും.
ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് വരുന്ന റെക്കമെൻഡേഷൻസ് പിന്നെയും ചേഞ്ച് ചെയ്യും, കാരണം ഇതൊരു പുതിയ വൈറസ് ആണ്, ആർക്കും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അച്ചാഗി പറയുന്നത് ഫൈസർ ആണ് പ്രിഫേർഡ് വാക്സിൻ ഫോർ പീപ്പിൾ അണ്ടർ 60 ഇയേഴ്സ്. പക്ഷേ ഫൈസറിന്റെ അവൈലബിലിറ്റി കുറവ് മൂലവും ഡെൽറ്റ വേരിയന്റ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതും കൊണ്ടാകാം അണ്ടർ 40 ഇയേഴ്സിൽ ആസ്ട്രസെനക്ക എടുക്കാൻ ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത്. കാരണം അതിന്റെ ബെനിഫിറ്റ് വിൽ ഔട്ട് വേ ദ റിസ്ക് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്നാലും അത് നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ അത് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു കൺസേൺ ഉണ്ട്.
ചിലർക്ക് ബ്ലഡ് ക്ലോട്ട് ആയി വരുന്ന മരണങ്ങൾ, അപ്പൊ അങ്ങനെയുള്ളത് അതിനെപ്പറ്റി ന്യൂസ് ഒക്കെ കണ്ടു. അപ്പൊ അതാണ് ഒരു ഇത് മടിച്ചിങ്ങനെ നിൽക്കുന്നത്.
അതേസമയം യാത്ര ചെയ്യാനും മറ്റും വാക്സിൻ ആവശ്യമായി വന്നേക്കാമെന്ന ചിന്തയാണ് ഈ ആശങ്കയ്ക്കിടയിലും വാക്സിൻ ബുക്ക് ചെയ്യാൻ കാരണമെന്ന് തങ്കു ചൂണ്ടിക്കാട്ടുന്നു.
എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഇത് എടുക്കണോ വേണ്ടോ എന്ന്. ഇവഞ്ച്വലി ഇത് എല്ലാരും എടുക്കേണ്ടി വരും എന്ന് മനസ്സിലായപ്പോഴാണ് എടുക്കാൻ തീരുമാനിച്ചത്. കാരണം വാക്സിനേഷൻ എടുത്താലേ ഉള്ളൂ ഇനി ഫ്യൂച്ചറിൽ ട്രാവലിംഗും കാര്യങ്ങളും ഒക്കെ നടക്കുള്ളൂ എന്ന്. അതും ഒരു റീസൺ ആണ്, ബിക്കോസ് ഫാമിലി എല്ലാം ഓവർസീസ് ആണ്. ഇനിയിപ്പം അങ്ങനെയൊക്കെ ചെയ്താലേ പോകാൻ പറ്റുള്ളെങ്കിൽ അതെടുക്കണല്ലോ. ഈ കേസസ് ആണ് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട്സും ഒക്കെ സംഭവിച്ചു എന്നും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയൊരു കൺസേൺ ഉണ്ട് എന്റെ പേരിൽ. ഗവൺമെന്റ് തന്നെ പല പ്രാവശ്യം ഏജ് ഗ്രൂപ്പും എല്ലാം മാറ്റി മാറ്റി പറഞ്ഞു. അപ്പം എന്താ പറയാ, ഫൈസർ ആണ് വേറെ ഒന്നും അതിനെപ്പറ്റി ഒന്നും പ്രോബ്ലംസ് ഒന്നും കേൾക്കാഞ്ഞത്. സോ അതായിട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചു.
കോവിഡ് വാക്സിൻ, പ്രത്യേകിച്ചും ആസ്ട്രസെനക്ക വാക്സിൻ സ്വീകരിക്കാൻ ഇത്രയേറെ ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ വാക്സിനേഷന്റെ നിലവിലെ മാനദണ്ഡങ്ങളെക്കുറിച്ചും ആസ്ട്രസെനക്ക വാക്സിൻ സ്വീകരിക്കുന്നതിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചും അറിയാൻ കോവിഡ് വാക്സിൻ വിതരണത്തിൽ പങ്കാളിയായ മെൽബണിൽ GP ആയ ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പുമായും SBS മലയാളം സംസാരിച്ചു. നമസ്കാരം ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സെൽവി.
ഡോക്ടർ, നമുക്കറിയാം ഇപ്പോ വാക്സിനേഷൻ ഓസ്ട്രേലിയയിലെ വാക്സിനേഷൻ പദ്ധതി പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കൂടെ കുറെ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒരു ഏജ് ഗ്രൂപ്പില് ഇത്ര പേർക്ക് ഫൈസർ കൊടുക്കുന്നു, മറ്റൊരു ഏജ് ഗ്രൂപ്പില് കുറച്ചു പേർക്ക് ആസ്ട്രസെനക്ക വേണം എന്നുണ്ടെങ്കിൽ GP കൺസൾട്ട് ചെയ്ത് അതിന്റെ റിസ്ക് മനസ്സിലാക്കി എടുക്കാൻ പറയുന്നു. അപ്പൊ ഈ ക്രൈറ്റീരിയയിൽ മാറ്റം വരുന്നത് തന്നെ, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു കൺസേൺ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
സെൽവി, ഡെഫിനറ്റ്ലി ഒരു കൺഫ്യൂഷൻ ഇതിൽ ഉണ്ടാവും. ഞാൻ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഒരു ഉച്ചയ്ക്ക് ഞാൻ പേഷ്യൻസിന് ആസ്ട്രസെനിക്ക വാക്സിൻ കൊടുത്തോണ്ടിരിക്കുക, ഏജ് ഗ്രൂപ്പ് അബവ് 50. അപ്പം സഡൻ ആയിട്ട് എനിക്ക് എന്റെ കൺസൾട്ടേഷൻ റൂമിന്റെ അണ്ടർ ഒരു സ്ലിപ്പ് മാനേജ്മെന്റ് പുഷ് ചെയ്തു. ആ സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ട്, 15 മിനിറ്റ്സ് അഗോ our prime minister has announced that because of the risks of AstraZeneca, the AstraZeneca can be administered to people only over 60. You imagine my dilemma, Selvi. What do I do? Do I call the patients who have whom I have already immunized and give them information session about the latest data that I got? Or do I postpone or cancel the vaccination of the people who are already waiting for the vaccine? So if as a doctor I have had so much a dilemma about it, then you can imagine the condition of the common man. So my comment is this, that definitely because of the continuous change of guidelines, this has greatly affected the AstraZeneca vaccination program in Australia.
Okay. ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഒരുപാട് ആസ്ട്രസെനക്ക വാക്സിനേഷന് ഒരുപാട് ഇത് ബാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇത് ബാധിക്കേണ്ട ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ ആളുകൾ ആസ്ട്രസെനക്ക എടുക്കാൻ മടിക്കേണ്ട ഒരു കാര്യമുണ്ടോ?
ഒരു വഴിയും നമുക്ക് ഭീഷണിപ്പെടേണ്ട ആവശ്യമില്ല സെൽവി, ബിക്കോസ് നമുക്ക് യു കെയിലോട്ട് നോക്കാം. യു കെയില് ആസ്ട്രസെനക്ക മാത്രമേ ഉള്ളായിരുന്നു. അവരുടെ 51% ഓഫ് ദ പോപ്പുലേഷനെ ആസ്ട്രസെനക്ക വാക്സിൻ കൊടുത്തിട്ടും the number of cases of complications or death or clots was so minimal compared to the population of the country, it helped them to get out of the lockdown in the UK. Our comparison nokki kaiyal Australia ilum AstraZeneca is equally safe, and that is where the role of the media is should be there, that media should bring out the positive points of AstraZeneca. Many people die in even in Australia after influenza vaccination because of side effects, because of complications, but you know that is never projected as a major issue, and that's the reason why the influenza vaccination program has succeeded. But in this setting, the few deaths were projected in a very abnormal manner. And please remember that in Victoria thanne 251 bhashal samsarikkunna oru community aa, nammal oru multicultural community aa, appo avarku common language nu parayunnathu English aa, appo English media avaru nokkumbam avarku kekkunnu yo AstraZeneca avundu innale 52 vayasukari oru aalu marichu adu enikkum pattum adonu naan AstraZeneca vaccine edukkunnilla. Now we have to be realistic and നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഈ ആസ്ട്രസെനിക്കയ്ക്ക് ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ അത് അത്രയും കൊച്ചു റിസ്കാ വേറെ ഈ സെറ്റിംഗിൽ ഇത്രയും ഡെൽറ്റ വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ആസ്ട്രസെനിക്ക എടുക്കുന്നതിൽ ഒരു ദൂഷ്യവും ഇല്ല, ഒരു ഹാമവും ഇല്ല.
ഇതിന്റെ റിസ്ക് എത്രത്തോളം ആണെന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കാമോ?
റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സ്മോൾ മൈനോറിറ്റി ഓഫ് പീപ്പിളിലെ ഉണ്ടാവുന്നുള്ളൂ. 0.0004% ഓഫ് ദ ടോട്ടൽ വാക്സിനേഷൻ. അതിൽ കൂടുതൽ ഭയങ്കര റിസ്ക് ഉണ്ട് കോവിഡ് കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ. ആ കോവിഡ് ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ ക്ലോട്ടിംഗ് ദ ചാൻസ് 16.5% ആണ്. അപ്പം ഈ കമ്പയർഡ് ടു 16.5% 0.0004% in the minuscule or risk. So AstraZeneca vaccine is the way to go. If no other vaccine is available, then AstraZeneca is the vaccine to take.
Okay, ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് ഒരുപാട് നന്ദി ഡോക്ടർ പ്രതാപ് ജോൺ ഫിലിപ്പ്.
Thank you for talking to me.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? Apple പോഡ്കാസ്റ്റിലും Google പോഡ്കാസ്റ്റിലും Spotify യിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.